ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. യിരെമ്യ പ്രവാചകൻ്റെ പുസ്തകം 17:5-6-7-8 വാക്യങ്ങൾ നമുക്ക് വായിക്കാം.
യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു, മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. അവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാകും. നന്മ വരുമ്പോൾ അതിനെ കാണാതെ മരുഭൂമിയിലെ വരണ്ട പ്രദേശങ്ങളിലും നിവാസികൾ ഇല്ലാത്ത ഊർ നിലത്തിലും പാർക്കും. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല, അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചു കൊണ്ടിരിക്കും.
ദൈവത്തിന് സ്തോത്രം. രണ്ട് തരത്തിലുള്ള മനുഷ്യരെയാണ് ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒരാൾ ഭാഗ്യവാൻ, മറ്റേയാൾ ശപിക്കപ്പെട്ടവൻ. ആരാണ് ഭാഗ്യവാൻ? 7-8 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ആരാണ് ഭാഗ്യവാൻ?
യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ.
യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവന്റെ അനുഭവം എന്താണ് എന്ന് അടുത്ത വാക്യം, 6-ാം വാക്യം. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല,
അതിന്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചു കൊണ്ടിരിക്കും.
യഹോവയിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ സ്വന്തം ഭുജബലത്തിൽ ആശ്രയിക്കാതെ സ്വന്തം കഴിവിൽ ആശ്രയിക്കാതെ പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ അവൻ ഭാഗ്യവാനാണ് എന്നാണ് ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്. അങ്ങനെയുള്ള മനുഷ്യനെക്കുറിച്ച് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നത് ഉഷ്ണം തട്ടുമ്പോൾ അവന് ഒരു കേടും സംഭവിക്കുകയില്ല എന്നാണ്. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയായിരിക്കും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല, അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചു കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു വരൾച്ചയുള്ള കാലമാണ്, ഉഷ്ണം തട്ടുന്ന കാലമാണ്. ഈ കോവിഡ് ബാധയിൽ ലോകം മുഴുവൻ വെറുങ്ങലിച്ച് നിൽക്കുന്ന കാലമാണ്. ഓരോ ദിവസവും വാർത്തകൾ കേൾക്കുമ്പോൾ രോഗികളുടെ എണ്ണം പെരുകുന്നതായി നാം ഗ്രഹിക്കുവാനിടയാകുന്നു. ആകെ ഒരു നടുക്കം ബാധിച്ചിരിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു ഉഷ്ണം തട്ടുമ്പോൾ ഒരു കേടും വരികയില്ല എന്ന്. വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല, അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചു കൊണ്ടിരിക്കും. കാരണം എന്താണ്? 7-ാം വാക്യം.
യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ.
യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവത്തിൽ ആശ്രയിക്കുന്നു. വേദപുസ്തകത്തിലെ ഒത്ത നടുവിലെ വാക്യം 118-ാം സങ്കീർത്തനം 8-ാം വാക്യമാണ്. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ദൈവത്തിൽ ആശ്രയിക്കുക. ഈ ലോകത്തിലെ യാതൊരു ശക്തിയിലും ആശ്രയിക്കാതെ നിത്യനായ ദൈവത്തിൽ ആശ്രയിക്കുക. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തിൽ ആശ്രയിക്കുക. ഒന്ന് ഓർത്തു നോക്കൂ, ദൈവം നമുക്ക് വാഗ്ദത്തങ്ങൾ തന്നിട്ടില്ലേ? നമ്മുടെ കാര്യം അന്വേഷിക്കുമെന്ന് ദൈവം നമുക്ക് ഉറപ്പ് തന്നതല്ലേ? നമ്മുടെ ഭാവി സുരക്ഷിതമാണ് എന്ന് ദൈവം നമുക്ക് വാഗ്ദത്തം തന്നതല്ലേ? എന്ത് സംഭവിച്ചാലെന്ത്? എന്ത് കെടുതി വന്നാലെന്ത്? നമ്മുടെ ആശ്രയം ക്രിസ്തുവിലാണ്. നമ്മുടെ ബലം ക്രിസ്തുവാണ്. നമ്മുടെ ശക്തി ക്രിസ്തുവാണ്. നമ്മുടെ പ്രത്യാശ ക്രിസ്തുവാണ്. ഒരു കാര്യം നമുക്ക് ഉറപ്പുണ്ട്, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. ക്രിസ്തു അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. ജീവനുള്ള ക്രിസ്തുവിൻ്റെ കരുണയുടെ കരം നമ്മെ തൊട്ടുതൊട്ട് നടത്തിക്കൊണ്ടിരിക്കും. സ്തോത്രം. നാം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തതല്ലേ 18-ാം സങ്കീർത്തനം? 18-ാം സങ്കീർത്തനത്തിൽ നാം ധ്യാനിച്ചതല്ലേ നീ എൻ്റെ ദീപത്തെ കത്തിക്കും. എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിനേരെ പാഞ്ഞു ചെല്ലും. ദൈവത്തിൻ്റെ സ്തോത്രം. 28-ാം വാക്യം.
നീ
എൻ്റെ ദീപത്തെ കത്തിക്കും.
എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും.
എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും.
നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞേലും.
നിന്നാൽ സ്തോത്രം. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞേലും.
എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും.
എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞേലും. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. സ്തോത്രം. നീ എൻ്റെ ദൈവത്തെ കത്തിക്കും. എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. ഇന്ന് അന്ധകാരമുണ്ടെങ്കിലും അത് പ്രകാശമാക്കി തരാൻ എൻ്റെ ദൈവം എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. ദൈവം പ്രവർത്തിക്കും. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. 27-ാം സങ്കീർത്തനം അവസാനത്തെ വാക്യം നമ്മെ ധൈര്യപ്പെടുത്തിയ വാക്യമല്ലേ? വാഗ്ദത്തമല്ലേ? 27-ാം സങ്കീർത്തനം അവസാനത്തെ വാക്യത്തിൽ നമുക്ക് കരുത്ത് പകരുന്നില്ലേ? വാഗ്ദത്തിൻ്റെ ബലം നമുക്ക് തരുന്നില്ലേ? ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത്
യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം.
ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. ധൈര്യപ്പെട്ടിരിക്കുക.
നിന്റെ
ഹൃദയം ഉറച്ചിരിക്കട്ടെ.
അതെ,
യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. ഹോപ്പ് ഫോർ ദ ലോർഡ്. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. സ്തോത്രം. ഈ വചനങ്ങൾ നമ്മെ ധൈര്യപ്പെടുത്തിയതല്ലേ? ഒന്ന് ഓർത്തു നോക്കൂ. നമുക്ക് കിട്ടിയ വാഗ്ദത്തങ്ങൾ 91-ാം സങ്കീർത്തനത്തിൽ വളരെ ശ്രേഷ്ഠമായ അനുഭവത്തിൻ്റെ വാഗ്ദാനങ്ങളല്ലേ നമുക്ക് ലഭിച്ചത്? 91-ാം സങ്കീർത്തനം. വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കപ്പെടുവാൻ നാം എന്താണ് ചെയ്യേണ്ടത്? അത്യുന്നതിൻ്റെ മറയിൽ വസിക്കുക. സർവശക്തൻ്റെ നിഴലിന് കീഴിൽ പാർക്കുക. നാം ഉറയ്ക്കണം, ഞാൻ അത്യുന്നതിൻ്റെ നിഴലിൻ കീഴിൽ ഞാൻ പാർക്കുകയാണ്. അത്യുന്നതിൻ്റെ ചെറുകിൻ മറയിൽ ഞാൻ സംരക്ഷിക്കപ്പെടുകയാണ്. നമുക്ക് വായിക്കാം 91-ാം സങ്കീർത്തന ആദിവാക്യങ്ങൾ.
അത്യുന്നതിൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിന് കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവനെൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും.
വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കപ്പെടണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അത്യുന്നതിൻ്റെ മറവിൽ വസിക്കണം. സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കണം. അതാണ് യിരെമ്യാവ് പറയുന്നത്. സ്തോത്രം. യിരെമ്യാ 17:7 ഒന്നുകൂടി നമുക്ക് കേൾക്കാം. യിരെമ്യാവ് പറയുന്നു, അത്യുന്നതിൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്ന മനുഷ്യനെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുന്നതിനോട് ബന്ധപ്പെടുത്തി യിരെമ്യാവ് പറയുകയാണ്. കേൾക്കാം.
യഹോവയിൽ ആശ്രയിക്കുകയും
യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അത്യുന്നതിൻ്റെ മറവിൽ വസിക്കുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നു. യഹോവ തന്നെ ആശ്രയമായിരിക്കുന്നു. വേറെ ആരിലും ആശ്രയമില്ല. മറ്റാശ്രയ സ്ഥാനങ്ങളെല്ലാം ഇളകുന്നു. ശരീരത്തിൻ്റെ ബലം ക്ഷയിക്കുന്നു. ആരോഗ്യം കുറയുന്നു. മനുഷ്യ സഹായങ്ങളെല്ലാം വ്യർത്ഥമാകുന്നു. സഹായിക്കണമെന്ന് ആരെല്ലാം വിചാരിച്ചാൽ പോലും അവരുടെ സഹായം പ്രയോജനമില്ലാത്തതായി തീരുന്നു. ദൈവത്തിന് സ്തോത്രം. വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും നമ്മെ വിടുവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. തന്നെയുമല്ല, 91-ാം സങ്കീർത്തനത്തിൽ തുടർന്ന് നാം കാണുന്നത് എന്താണ്? അത്യുന്നതിൻ്റെ മറവിൽ വസിക്കുന്നവന് ലഭിക്കുന്ന മഹാഭാഗ്യം. അത്യുന്നതിൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തിൻ്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്ന മനുഷ്യന് അവന് വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും രക്ഷ കിട്ടുമെന്ന് മാത്രമല്ല, അവനെക്കുറിച്ച് ദൈവം തരുന്ന വാഗ്ദത്തം എന്താണ്? ദൈവത്തിന് സ്തോത്രം. അത്യുന്നതിൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തിൻ്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്ന മനുഷ്യനെക്കുറിച്ച് പറയുന്നു 5-ാം വാക്യം.
തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയും പലകയുമാകുന്നു.
അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. അവൻ വിശ്വസിക്കാൻ കൊള്ളാകുന്നവനാണ്. ജീവനുള്ള ക്രിസ്തു നമ്മോടൊരു വാക്ക് പറഞ്ഞെങ്കിൽ അത് പാലിപ്പാനവൻ ശക്തനാണ്. അവൻ്റെ വിശ്വസ്തത നമുക്ക് പരിചയം പലകയുമാകുന്നു. അഞ്ചാം വാക്യം,
രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല.
രാത്രിയിലെ ഭയത്തെ നീ പേടിക്കേണ്ട, പകൽ പറക്കുന്ന അസ്ത്രത്തെ നീ പേടിക്കേണ്ട, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെ നീ പേടിക്കേണ്ട, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നീ പേടിക്കേണ്ട. നിന്റെ വശത്ത്
1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല.
പലരും വീഴുന്നത് നീ കാണും. അടുത്ത വാക്യം,
നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും.
അനേകർ വീഴുന്നത് നീ കാണും, ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം നീ കാണും, നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ കാണും. പക്ഷേ നിനക്കൊരു ബലമുണ്ട്, നീ അത്യുന്നതൻ്റെ മറവിൽ വസിക്കുന്നു, സർവശക്തൻ്റെ നേരം കീഴിൽ പാർക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എന്താണ് നാം ചെയ്യേണ്ടത്? ഒരേ ഒരു കാര്യം, ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൈക്കീഴ് ഞാൻ വസിക്കുന്നു, കർത്താവിൻ്റെ കുരിശിൻ ചുവട്ടിൽ ഞാൻ വസിക്കുന്നു, കർത്താവിൻ്റെ കുരിശിൻ്റെ തണലിൽ ഞാൻ വസിക്കുന്നു, കർത്താവിൻ്റെ കുരിശിൻ്റെ നിഴലിൽ ഞാൻ പാർക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്കൊരു ഉറപ്പ് വേണം, അത് നാം പ്രാപിക്കണം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ധ്യാനിക്കൂ, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടടിയിലാണ്. ഈ വചനം കേൾക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഉറയ്ക്കൂ, വിശ്വസിക്കാൻ കൊള്ളാകുന്നവനായ, വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ, ജീവനുള്ള ക്രിസ്തുവിൻ്റെ കുരിശടിയിലാണ് ഞാൻ ഇരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു, അവൻ്റെ ഭുജത്തിന് കീഴിൽ അവനെ മറച്ചിരിക്കുന്നു. കോഴിതൻ്റെ കുഞ്ഞുങ്ങളെ ചെറിയ കീഴിൽ കാക്കുന്നത് പോലെ നീ എൻ്റെ കരുണയുള്ള കർത്താവിൻ്റെ ഭുജത്തിന് കീഴിൽ അവനെ സംരക്ഷിക്കുന്നു. ഞാൻ അത്യുന്നതൻ്റെ മറവിൽ വസിക്കുന്നു, സർവശക്തി നിഴലിന് കീഴിൽ പാർക്കുന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. എന്തൊരു ഭാഗ്യകരമായ അനുഭവമാണത്. ഓ എൻ്റെ കരുണയുള്ള കർത്താവിന് സ്തോത്രം. കാലാകാലങ്ങളിൽ വിശുദ്ധന്മാർ അത്യുനൻ്റെ മറയിൽ വസിച്ചു. കാലാകാലങ്ങളിൽ ഓരോരോ വിശുദ്ധന്മാർ യാതനയുടെയും പീഡയുടെയും മധ്യത്തിൽ തളരാതെ കർത്താവിൻ്റെ ആ കുരിശിൻ്റെ ചുവട്ടിൽ ആശ്രയിച്ചു. ആ കുരിശിൽ കൂടി ഒലിച്ചിറങ്ങുന്ന രക്തത്താൽ പാപമോചനം പ്രാപിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കും അനുഭവിക്കാം, ആ കുരിശിൽ കൂടി ഒലിച്ചൊലിച്ചിറങ്ങുന്ന രക്തത്താൽ നിങ്ങൾക്ക് കഴുകൽ പ്രാപിക്കാം, നിങ്ങൾക്ക് ശുദ്ധീകരണം പ്രാപിക്കാം. നിങ്ങൾ ഭാഗ്യവാൻ എന്നുള്ള ആ മഹാസന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് വരാം. യിരെമ്യാ 17:7-8 ഒന്നുകൂടെ വായിച്ച് കേൾക്കാം. ദൈവത്തിന് സ്തോത്രം.
യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല, അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചു കൊണ്ടിരിക്കും.
വരൾച്ചയുള്ളൊരു കാലമാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത്. ഈ കോവിഡ് ബാധയുടെ കാലം എല്ലാ വിധത്തിലും വരൾച്ചയുള്ള കാലമാണ്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഈ വരൾച്ചയുള്ള കാലത്തും നമുക്ക് ഫലം കായ്ച്ചു കൊണ്ടിരിക്കാം. ഉഷ്ണം തട്ടുമ്പോൾ പേടിക്കാതിരിക്കാം, രോഗം വരുമ്പോൾ ഭയപ്പെടാതിരിക്കാം. ദൈവത്തിന് സ്തോത്രം. ഇല പച്ചയായിരിക്കും, ഇല വാടുകയില്ല. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കേൾക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കൂ. നിങ്ങൾ വെറുതെ ഭാവനയിൽ കാണുകയല്ല, നിങ്ങൾ ഊഹാപോഹം കേൾക്കുകയല്ല, നിങ്ങൾ സത്യം കേൾക്കുകയാണ്. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നമ്മെ കാക്കുവാൻ ക്രിസ്തുവിൻ്റെ കരമുണ്ട്. സ്തോത്രം. യഹോവയിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സ്തോത്രം. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സ്തോത്രം. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെ ഇരിക്കും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല, അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചു കൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. 1 സങ്കീർത്തനം നമുക്കൊന്ന് വായിക്കാം. 1 സങ്കീർത്തനത്തിൽ സങ്കീർത്തനകാരൻ പറയുകയാണ്, നമുക്ക് വായിക്കാം. അവളുടെ വ്യക്തമായൊരു വാഗ്ദത്വമാണ് അവിടെ നമുക്ക് കാണുന്നത്. 1 സങ്കീർത്തനം.
ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ.
വിശ്വസിക്കാൻ കൊള്ളാകുന്നവനായ നിത്യനായ ക്രിസ്തുവിൻ്റെ തിരുവചനത്തെ രാവും പകലും ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. സ്തോത്രം. അവൻ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ.
അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും.
അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദൈവത്തിന് സ്തോത്രം. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. യിരമ്യാവ് 17:5 അതുതന്നെയാണ് നാം കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നാം കർത്താവിൻ്റെ ആ കുരിശിൻ്റെ തണലിലേക്ക് നമ്മുടെ ജീവിതം നാം താഴ്ത്തി കൊടുക്കുക. കർത്താവിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അവിടെ നിറഞ്ഞ സ്നേഹമുണ്ട്. അവിടെ കരുണയുടെ വാഗ്ദത്തങ്ങളുണ്ട്. അവിടെ കർത്താവിൻ്റെ ഭുജബലമുണ്ട്. അവിടെ കർത്താവ് നമുക്ക് ആശ്രയമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇത് കേൾക്കുമ്പോൾ നിങ്ങളിത് അനുഭവിക്കണമെന്ന് ഞാൻ ആശിക്കുന്നു, അല്ല എൻ്റെ കർത്താവ് ആശിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെക്കുറിച്ച് കർത്താവിന് ശുഭകരമായ പ്രതീക്ഷയുള്ളത് കൊണ്ടാണ് ഈ വാക്കുകൾ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. യഹോവയിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്നാൽ വേറൊരാളെക്കുറിച്ച് ഇവിടെ യിരമ്യാ പ്രവാചകൻ പറയുന്നു. 5 വാക്യം, യിരമ്യാ 17:5. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു,
മനുഷ്യനിൽ
ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി
ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ.
ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. ദൈവത്തിന് സ്തോത്രം. ഭാഗ്യവാനെ കാണിച്ചു തരുന്നു. അവ ഒപ്പം ഇപ്പോൾ ഇതാ ശാപഗ്രസ്തനായവനെയും കാണിച്ചു തരുന്നു. അവൻ ജഡത്തെ തൻ്റെ ഭുജമാക്കുന്നു എന്ന് പറഞ്ഞാൽ വെറും മനുഷ്യനെ തൻ്റെ ആശ്രയമാക്കുന്നു, മനുഷ്യനിൽ ആശ്രയിക്കുന്നു. സ്തോത്രം. ജഡത്തെ തൻ്റെ ഭുജമാക്കുന്നു. അവൻ്റെ ആശ്രയം മുഴുവൻ ഭൗതികമായ കാര്യങ്ങളിലാണ്. മോർട്ടൽ മാൻ, മരണമുള്ള മനുഷ്യൻ, മരണമുള്ള മനുഷ്യനെ അവൻ ആശ്രയമാക്കുന്നു എന്നാണ്. മോർട്ടൽ മാൻ എന്നാണ് ലിവിങ് ബൈബിളിൽ നാം കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മനുഷ്യനിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ മനുഷ്യനിൽ ആശ്രയിക്കുന്നു, ഈ ഭുജത്തെ ആശ്രയിക്കുന്നു, ഭുജബലത്തിൽ ആശ്രയിക്കുന്നു, സ്വന്തം കഴിവിനെ ആശ്രയിക്കുന്നു, മനുഷ്യരുടെ സഹായങ്ങളെ ആശ്രയിക്കുന്നു. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അങ്ങനെയുള്ളവൻ, അവൻ എന്താണ് പറ്റുന്നത്? 5 നമുക്ക് വായിച്ചു കേൾക്കാം. മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി
ഹൃദയം
കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ.
അവൻ
മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാകും.
നന്മ വരുമ്പോൾ അതിനെ കാണാതെ മരുഭൂമിയിലെ വരണ്ട പ്രദേശങ്ങളിലും നിവാസികൾ
ദൈവത്തിന് സ്തോത്രം. ഏറ്റവും പരമദയനീയമായ അവസ്ഥയിലായിരിക്കും അവൻ്റെ സ്ഥിതി. അവൻ മരുഭൂമിയിൽ വസിക്കുന്നതിനെ പോലെയാകും. വരൾച്ചയുള്ള സ്ഥലത്ത് വസിക്കുന്നു, ഉവർനിലത്ത് വസിക്കുന്നു. ഉവർനിലം, വരണ്ട നിലം. വരണ്ട നിലത്ത് അവൻ വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മരുഭൂമിയിൽ വസിക്കുന്ന മനുഷ്യനെപ്പോലെ, വരണ്ട നിലത്ത് വസിക്കുന്ന മനുഷ്യനെപ്പോലെ, ഒരല്പം നനവിൻ്റെ ഒരു കുളിർമയുടെ കനിവിൻ്റെ ഒരു കിനി പോലും ഇല്ലാതെ ആ വല ഇന്ന് ഉണങ്ങി വരേണ്ട ശ്വസിക്കുന്നവനെപ്പോലെ ആ മനുഷ്യന് അവൻ്റെ സ്ഥിതി ഏറ്റവും ശാപകരമായിരിക്കും. അങ്ങനെയുള്ള മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. അവൻ ഭുജത്തെ തൻ്റെ ആശ്രയമാക്കിക്കൊള്ളുന്നു, അവൻ ജഡത്തെ തൻ്റെ ആശ്രയമാക്കിക്കൊള്ളുന്നു എന്ന് പറഞ്ഞാൽ അവൻ മനുഷ്യനിൽ ആശ്രയിക്കുന്നു, അവൻ സ്വന്തം ശക്തിയിൽ ആശ്രയിക്കുന്നു, മറ്റു മനുഷ്യനിൽ ആശ്രയിക്കുന്നു. എന്നാൽ അവൻ സാക്ഷാൽ രക്ഷകരിൽ ആശ്രയിക്കുന്നില്ല, അതുകൊണ്ട് അവൻ ശപിക്കപ്പെട്ടവൻ. ഏഴാം വാക്യത്തിൽ നാം ഭാഗ്യവാനെ കണ്ടു എന്ന് അഞ്ചാം വാക്യത്തിൽ നാം ശാപഗ്രസ്തനെ കാണുന്നു. ശപിക്കപ്പെട്ടവൻ അവനെക്കുറിച്ച് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. അഞ്ചാം വാക്യം വീണ്ടും വായിച്ചു കേൾക്കാം.
യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. അവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാകും. നന്മ വരുമ്പോൾ അതിനെ കാണാതെ മരുഭൂമിയിലെ വരണ്ട പ്രദേശങ്ങളിലും നിവാസികൾ ഇല്ലാത്ത ഊർനിലത്തിലും പാർക്കും.
ദൈവത്തിന് സ്തോത്രം. മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. ദൈവത്തിന് സ്തോത്രം. യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. സഹോദരങ്ങളെ, ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുമോ, ഞാൻ ഇന്ന് ദൈവത്തെ വിട്ടുമാറിയിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തോട് ചേർന്നാണോ നിൽക്കുന്നത്? ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ വചനത്തോട് ചേർന്ന് നിൽക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തോട് ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിൽക്കുന്നു. ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് ചേർന്നാണോ നിൽക്കുന്നത്? ഇന്ന് സങ്കടകരമായ കാര്യം, ദൈവത്തോട് ചേർന്ന് അനേകര് ദൈവത്തെ വിട്ടുമാറിയിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. അന്ത്യകാല ലക്ഷണമാണത്, അവസാനകാല ലക്ഷണം. വിശ്വാസം ത്യജിച്ചു പോകുന്നു, അനേകർ വിശ്വാസത്യാഗികളായി മാറുന്നു. എൻ്റെ കരുണയുള്ള കർത്താവെ, അനേകരിന്ന് ദൈവത്തെ വിട്ടുമാറുന്നു. ഇന്ന് ചിന്തിക്കൂ, നാം ആ കൂട്ടത്തിലായി പോകുമോ? നാം ആരെങ്കിലും ദൈവത്തെ വിട്ടുമാറിയിട്ടുണ്ടോ? വിട്ടുമാറിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു വരാം, ഇപ്പോൾ നിങ്ങൾക്ക് മടങ്ങി വരാം. വിട്ടുമാറരുത്, ദൈവത്തിൻ്റെ വചനം വിട്ടുമാറരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒന്നേ ഉള്ളൂ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വചനം ഒന്നേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ വചനം വിട്ടുമാറരുത്. സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം വിട്ടുമാറരുത്. പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ വിട്ടുമാറരുത്. ദൈവത്തെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവനെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ദൈവത്തിൻ്റെ വചനം വിട്ടുമാറിയാൽ അത് ശാപഗ്രസ്തനായിത്തീരും. ദൈവജനമേ, ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കൂ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തെ വിട്ട് മാറിയിട്ടുണ്ടോ? വചനത്തെ വിട്ട് ഞാൻ മാറിയിട്ടുണ്ടോ? ഒരിക്കൽ ഞാൻ സ്വീകരിച്ച വചനത്തെ ഇന്ന് ഞാൻ തള്ളിപ്പറയുന്നുണ്ടോ? ഒരിക്കൽ ഞാൻ സപ്രമോദമായി കരുതിയിരുന്ന വചനത്തെ ഇന്ന് ഞാൻ തള്ളിപ്പറയുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ചിന്തിക്കൂ. നിങ്ങൾ ദൈവമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ. നിങ്ങൾ തന്നെ പരിശോധിക്കൂ. ദൈവത്തെ വിട്ടുമാറുന്ന ആ ഭയാനകമായ അവസ്ഥ, ശാപഗ്രസ്തമായ അവസ്ഥ നിങ്ങൾക്കാർക്കും വരരുതേ. നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും ശാപം വരരുതേ. ശപിക്കപ്പെട്ടവൻ എന്നാണ് പറയുന്നത്. ദൈവത്തെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. മനുഷ്യൻ ആശ്രയിച്ച് ഈ ലോകത്തെ പല പല കാര്യങ്ങളിലും ആശ്രയിച്ച് ദൈവത്തെ വിട്ടുമാറിയാൽ അത് ശാപകരമായി തീരുമെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നു. കർത്താവിന് സ്തോത്രം. ഇവിടെ നാം രണ്ട് മനുഷ്യരെ കണ്ടു. ഒന്ന്, ഭാഗ്യവാനായ ഒരു മനുഷ്യൻ. രണ്ട്, ശാപഗ്രസ്തനായ മനുഷ്യൻ. ഇതിലെവിടെ ഞാൻ നിൽക്കുന്നത് നിങ്ങൾ ചിന്തിക്കൂ. എൻ്റെ അവസ്ഥ ഏതാണ്? ഞാൻ എവിടെയാണ് നിൽക്കുന്നത്? ഞാൻ ശാപഗ്രസ്തനാണോ അതോ ഞാൻ ഭാഗ്യവാനാണോ? ചിന്തിക്കൂ. കർത്താവിന് സ്തോത്രം. ശാപഗ്രസ്തനായി തീരണമെന്ന് ആർക്കും വിചാരമില്ലല്ലോ. ഇല്ല, നിങ്ങൾക്കാർക്കും ശാപഗ്രസ്തനായി തീരണമെന്ന് വിചാരമില്ല. എങ്കിൽ നിങ്ങൾ ഇപ്പോൾ അതിവേഗം ദൈവപക്ഷത്തേക്ക് തിരിയുവീൻ. ദൈവപക്ഷത്തേക്ക് വന്ന് ദൈവത്തിൻ്റെ വചനത്തോട് ചേർന്ന് വരുവീൻ. ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ച് വരുവീൻ. സ്വന്തം ജീവിതത്തിലെ തെറ്റുകളെ കണ്ടെത്തുവീൻ. സ്വന്തം ജീവിതത്തിലെ പാപങ്ങളെ കണ്ടെത്തുവീൻ. സ്വന്തം ജീവിതത്തിലെ പാപങ്ങളെ അനുതാപത്തോടെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിപ്പീൻ. കർത്താവിന് സ്തോത്രം. ദൈവം വീണ്ടും കരുണ കാണിക്കും. ദൈവം വീണ്ടും തൻ്റെ ദിവ്യ സ്നേഹത്താൽ നിങ്ങളെ ചേർത്തണയ്ക്കും. വിശ്വാസത്തോടെ ചേർന്ന് വരുവീൻ. ശാപങ്ങൾ എല്ലാം മാറട്ടെ. ശാപങ്ങളെല്ലാം മാറുവാൻ ശാപഗ്രസ്തനായ ഇതാ കർത്താവായ യേശു കുരിശിന്മേൽ കിടക്കുന്നു. കുരിശിന്മേൽ ശാപഗ്രസ്തനായി കിടക്കുന്ന എൻ്റെ പൊന്നേശുവിനെ നിങ്ങളൊന്ന് കാണൂ. സ്തോത്രം. ആ യേശു നിങ്ങൾക്ക് പ്രിയപ്പെട്ടവനല്ലേ? യേശു നിങ്ങൾക്ക് വിലയേറിയവനല്ലേ? ഒരു നിമിഷം ചിന്തിക്കൂ. യേശു നിങ്ങൾക്ക് ഏറ്റവും വിലയേറിയവനല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. വിലയേറിയവനായ യേശുവിനെ നിങ്ങൾ കാണുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യാവസ്ഥയിലേക്ക് തിരിയാം. വിലയേറിയവനായ യേശു, ഏറ്റവും പ്രിയപ്പെട്ടവനായ യേശു, നിങ്ങൾക്ക് സ്നേഹിപ്പാൻ കൊള്ളാകുന്നവനായ യേശു, അവനാണ് കുരിശിൽ കിടക്കുന്നത്, അവനാണ് കുരിശിൽ കിടന്ന് പിടയുന്നത്. അവൻ നിങ്ങളുടെ പാപങ്ങളെല്ലാം ഏറ്റു, എല്ലാ പാപവും എല്ലാ ശാപവും വഹിച്ചു. ദൈവത്തിന് സ്തോത്രം, അവൻ നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ഗലാത്തി ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് അതിനെക്കുറിച്ച് പറയും, അവൻ നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. നമുക്ക് വേണ്ടി ശാപമായി തീർന്ന യേശുവിനെ നിങ്ങൾ കാണുക. ദൈവത്തിന് സ്തോത്രം. ശാപഗ്രസ്തനെ പോലെ കുരിശുമേൽ കിടക്കുന്ന യേശുവിനെ നിങ്ങൾ കാണുക. കർത്താവിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഗലാത്തി ലേഖനം 3:13 വാക്യം വായിക്കാം.
മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നതുപോലെ,
മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എഴുതിയിരിക്കുന്നത് പോലെ,
ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു.
ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു.
ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്നും നമ്മെ വിലയ്ക്ക് വാങ്ങി.
ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്നും നമ്മെ വിലയ്ക്ക് വാങ്ങി. സ്തോത്രം. ശാപഗ്രസ്തരായ നമ്മെ ശാപത്തിൽ നിന്ന് വിലയ്ക്ക് വാങ്ങി. ശാപം മുഴുവൻ ക്രിസ്തു ഏറ്റെടുത്തു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ പാപവും മൂലം വന്ന ശാപങ്ങളെല്ലാം ക്രിസ്തു ഏറ്റെടുത്തു. അവൻ എനിക്ക് മോചനം തന്നു. ഞാൻ ശപിക്കപ്പെട്ടവനായിരുന്നു, എന്നാൽ ശാപഗ്രസ്തനായ എന്നെ യേശു വീണ്ടെടുത്തു. യേശു തൻ്റെ രക്തം കൊടുത്ത് എന്നെ വിലയ്ക്ക് വാങ്ങി. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ദൈവവേദലെ, ഇത് കേൾക്കുമ്പോൾ നീ വിശ്വസിക്കൂ. നിന്റെ എല്ലാ ശാപവും മാറ്റുവാൻ കുരിശേറിയ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലെ ത്യാഗ മരണം മൂലം നിന്റെ ശാപങ്ങളെല്ലാം മാറിയെന്ന് നീ വിശ്വസിക്കൂ. നീ ഭാഗ്യവാനായി മാറൂ. കർത്താവിന് സ്തോത്രം. ഇത്രയും കാലം ശാപഗ്രസ്തനായി നീ ജീവിച്ചു പോയെങ്കിലും ഇപ്പോൾ നിനക്ക് ശാപഗ്രസ്തനായ ആ സ്ഥാനത്ത് നിന്ന് കാൽ മാറി ചവിട്ടാം. നിനക്ക് ഭാഗ്യവാൻ്റെ സ്ഥാനത്തേക്ക് കയറാം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. നമ്മുടെ പാപങ്ങളും നമ്മുടെ ശാപങ്ങളും എല്ലാം ഏറ്റെടുത്ത് കുരിശേറിയ കർത്താവായ യേശു, നിഷ്കളങ്കനായ യേശു, പാപം തീണ്ടാത്തവനായ യേശു, ഒരു പാപിയെപ്പോലെ, കുറ്റവാളിയെപ്പോലെ, രണ്ട് കുറ്റവാളികളുടെ നടുവിൽ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു, ആ ക്രിസ്തുവിനെ ഇപ്പോൾ നിങ്ങൾ നോക്കൂ. ക്രൂശിലേക്ക് ശ്രദ്ധിച്ച് നോക്കൂ. ആ ക്രൂശിൽ കിടന്ന് പിടയുന്നത് എൻ്റെ ശാപം, എൻ്റെ പാപം യേശു ഏറ്റെടുത്തതിനാലാണ് എന്ന് നിങ്ങൾ കാണൂ. മതി, ആ ഒരു വിശ്വാസം വന്നാൽ സ്വർഗായത്തിൻ്റെ അവകാശം നിങ്ങൾക്ക് ലഭിക്കും. ഒരൊറ്റ വിശ്വാസം മാത്രം മതി, മറ്റൊന്നും വേണ്ട. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങളിപ്പോൾ ഒറ്റയ്ക്കൊരു തീരുമാനമെടുക്കൂ. കർത്താവേ, എൻ്റെ ശാപം മുഴുവൻ നീ വഹിച്ചു, എൻ്റെ ശാപം മുഴുവൻ നീ ഏറ്റെടുത്തു. നാഥ, ഞാൻ വിശ്വസിക്കുന്നു നീ എൻ്റെ ശാപം ഏറ്റെടുത്തു എന്ന്. നാഥ, ഞാൻ വിശ്വസിക്കുന്നു നീ എൻ്റെ പാപത്തിൻ്റെ പരിഹാരം വരുത്തിയെന്ന്. നാഥ, ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ നീ ഏറ്റു എന്ന്. യേശുവേ, ഞാൻ വിശ്വസിക്കുന്നു നിൻ്റെ തിരക്തത്താൽ നീ എന്നെ വീണ്ടെടുത്തു എന്ന്. എൻ്റെ നാഥ, ഞാൻ വിശ്വസിക്കുന്നു ഇതുവരെയും പിശാചിൻ്റെ കയ്യിലെ കളിപ്പാവയായി ശാപഗ്രസ്തനായിരുന്ന എന്നെ യേശു വിടുവിച്ച് യേശു സ്വതന്ത്രനാക്കി. യേശു എനിക്ക് ഭാഗ്യം തന്നു, ഭാഗ്യവാൻ എന്നുള്ള മുദ്ര തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക മാത്രം, നിൻ്റെ മാത്രം വക. യേശുവേ, ഇന്നു മുതൽ ഞാൻ എൻ്റെ പുതിയ സൃഷ്ടി സമർപ്പിക്കാൻ തോന്നുന്നുണ്ടോ? കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ കൊടുത്തു എന്ന് ഒരു ഉറപ്പ് നിങ്ങൾ കിട്ടുന്നുണ്ടോ? എങ്കിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല് കാരുണ്യവാനേയും മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. ശവം മാറ്റി ഭാഗ്യം നൽകുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ശവം മാറ്റുന്ന കുരിശിലെത്തിയ രക്തത്തിൻ്റെ അത്ഭുത കൃപയ്ക്കും ശക്തിക്കുമായി നന്ദിയോടെ സ്തോത്രം. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ എൻ്റെ പൊന്നേശുവിൻ്റെ തിരുവചനം ഞങ്ങൾ ഉണർത്തിയതിനായി നന്ദിയോടെ സ്തോത്രം. ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ തിരുരക്തന മുദ്ര കർത്താവെ വിശ്വാസികൾക്കെല്ലാം നൽകണമേ. അടുത്ത രണ്ടാമത്തെ വരവിൽ പറന്നു വരാൻ എല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ താഴ്മയോടെ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ സ്തോത്രം. വീണ്ടും നിങ്ങളോട് ചോദിക്കട്ടെ, സുഖമല്ലേ, സമാധാനമല്ലേ, സൗഖ്യമല്ലേ, ക്ഷേമമല്ലേ? ഇപ്പോൾ കോവിഡ് ബാധയെല്ലാം മാറി മാറി വരികയല്ലേ? ഭീതി അകന്നു വരികയല്ലേ? ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കെല്ലാ സുഖവും സൗഖ്യവും സന്തോഷവും ഞാൻ നേരുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഓർക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ അറിയ നാമം ബഹുത്വപ്പെടട്ടെ. ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള ബൈബിൾ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കറിയാമല്ലോ. അങ്ങ് ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും ഗൾഫ് രാജ്യങ്ങളിലെല്ലായിടത്തും അമേരിക്കയിലും കാനഡയിലും എല്ലാം വിവിധ കേന്ദ്രങ്ങളിൽ കുട്ടികളിരുന്ന് ഇംഗ്ലീഷിൽ ഉള്ള ബൈബിൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. ഞങ്ങളുടെ മൂത്ത മകൻ ഡോക്ടർ ഐസക് ജോണാണ് ക്ലാസ്സുകളിലെടുക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഇടയ്ക്ക് അന്നയും ഹർഷയും എല്ലാം സാക്ഷ്യം പറയുന്നുണ്ട്. അടുത്ത ആഴ്ച തോമസിൻ്റെ മൂത്ത മോള് റീമ സാക്ഷ്യം പറയുന്നുണ്ട്. പിന്നെ ദിവസം റീറ്റ സാക്ഷ്യം പറയുന്നുണ്ട്. പിന്നെ ദിവസം ജോസഫിൻ്റെ മക്കൾ ശിഖയും യോഹാനും സാക്ഷ്യം പറയാൻ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഐസകൻ്റെ മക്കൾ അവരും പാട്ടുപാടുകയും സാക്ഷ്യം പറയുകയും ചെയ്യുന്നുണ്ടല്ലോ. അവിടെ നിങ്ങൾ പല സ്ഥലങ്ങളിൽ ഇരുന്ന കുട്ടികൾ പ്രാർത്ഥിക്കുന്ന കാര്യം എനിക്കറിയാം. ദൈവത്തിന് സ്തോത്രം. നല്ല പ്രാർത്ഥനകൾ. നന്നായി കുട്ടികൾ പ്രാർത്ഥിക്കുന്നുണ്ട്. കുട്ടികൾ ഉത്സാഹത്തോടെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വേലയുടെ വലിയൊരു മേഖലയായിട്ട് ഈ കുട്ടികളുടെ ബൈബിൾ ക്ലാസ് തീരാൻ പോവുകയാണ്. വരുന്ന തലമുറ അനുഗ്രഹീതരായി തീരുവാൻ അവർ മലയാളം അവർക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഇംഗ്ലീഷിലുള്ളതായ പ്രസംഗങ്ങളും സാക്ഷ്യങ്ങളും ആണ് അവർക്ക് പ്രയോജനപ്പെടുന്നത്. അതിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എല്ലാം ദൈവത്തിൻ്റെ കൃപയെന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. ഒന്നും കരുതി കുട്ടിയല്ല, ഒന്നും പ്ലാൻ ചെയ്തല്ല, എല്ലാം ദൈവത്തിൻ്റെ അത്ഭുത കൃപയാൽ എല്ലാം നടന്നു വരികയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം ബഹുത്വപ്പെടട്ടെ. ആ ബൈബിൾ ക്ലാസ്സിന് വേണ്ടിയും നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. അതുമൂലം അനേകം കുട്ടികൾ യേശുക്രിസ്തുവിനെ കണ്ടെത്തുവാനും വചനം പഠിക്കുവാനും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങളും ആ കുട്ടികളുടെ ബൈബിൾ ക്ലാസ്സിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പ്രത്യേകിച്ച് അപേക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം ബഹുത്വപ്പെടട്ടെ.